ചെറുകഥാപ്രസ്ഥാനം എം പി പോൾ. തലക്കെട്ട്. തലക്കെട്ട് എന്തായിരുന്നാൽ എന്താ? വാമനനെ പ്രാശുവാക്കുന്നതിനോ പ്രാശകനായനെ വാമനനാക്കുന്നതിനോ തലക്കെട്ടിന് കഴിയുമോ? മുല്ലയുടെ പേർ പുല്ല എന്നാക്കിയാൽ അതിൻ്റെ പരിമളത്തിന് വല്ല കുറവുമുണ്ടാകുമോ? ഈ അധ്യായത്തിന് ഇപ്പോൾ തന്നെ പൂർണ്ണ വിരാമമിടുകയാണ് നല്ലത്. എന്നാൽ നല്ല തലക്കെട്ട് ഉത്തമാംഗത്തിന് ഒരു ഭക്ഷണമാകണമെന്ന് എന്നെപ്പോലെ വല്ലവരും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ അധ്യായം കേവലം അസംഗതമായി അവർക്ക് തോന്നുകയില്ല. ആദ്യം തന്നെ തലക്കെട്ട് ഒരു വെറും പരസ്യമാണെന്ന് നാം ധരിക്കണം. പരസ്യത്തിൽ കാണുന്ന ഗുണം തദ്ധികൃതമായ വസ്തുവിന് ഉണ്ടാകണമെന്നില്ല. സർവ്വരോഗസംഹാരികളായ ചില ഗുളികകൾ വാങ്ങിച്ചിട്ടുള്ളവർക്ക് ഇത് എളുപ്പത്തിൽ ബോധപ്പെടുന്നതാണ്. മുഖവാചകത്തിൻ്റെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു കഥ വായിക്കുവാൻ തുടങ്ങിയവർക്ക് പലപ്പോഴും ഇച്ഛാഭംഗം നേരിട്ടിട്ടുണ്ട്. നേരെ മറിച്ച് തലക്കെട്ട് അനാകർഷകമായിരുന്നാലും കഥ ഒന്നാന്തരമാണെന്ന് വന്നേക്കാം. ജെയ്ൻ ഓസ്റ്റൻ പ്രേരണ എന്ന തലക്കെട്ട് വായിച്ചപ്പോൾ പിന്നെ കഥ വായിക്കണമെന്ന് മോഹമുണ്ടായില്ല. എന്നാൽ തലക്കെട്ടിൻ്റെ അരാസികത്വം വകവയ്ക്കാതെ കഥ വായിക്കുവാൻ തുടങ്ങിയവർക്ക് സാന്ദ്രമായ ആനന്ദാനുഭൂതി ഉണ്ടാക്കുന്നതാണ്. എന്നിരുന്നാലും നീരസപ്രദമായ തലക്കെട്ട് പല വായനക്കാരെയും അകറ്റി നിർത്തുന്നു. കഷ്ടമല്ലേ? പരോപകാരം, അനുരാഗത്തിൻ്റെ ദിവ്യത്വം, ത്യാഗമഹാത്യം എന്നിവയുള്ള തലക്കെട്ടുകൾ കണ്ടാൽ എൻ്റെ കഥാസക്തി തൽക്ഷണം നശിച്ചു പോകുമെന്ന് പറഞ്ഞുകൊള്ളട്ടെ. കഥ എത്ര മനോഹരമായിരുന്നാലും എനിക്കെന്ത് ഫലം? നേരെ മറിച്ച് തലക്കെട്ട് കഥയും ഒന്നുപോലെ മനോഹരമാണെങ്കിൽ മയൂരത്തിന് സ്വരമാധുര്യം ലഭിക്കുന്നത് പോലെ സർവവും ശുഭമായിരിക്കും. ഒരു നല്ല തലക്കെട്ടിൻ്റെ ലക്ഷണങ്ങൾ: ഔചിത്യം, വിശേഷപ്രതീതി, ആകർഷകത്വം, നൂതനത്വം, ഹസ്വത എന്നിവയാകുന്നു. തലക്കെട്ട് കഥയുടെ സംപ്രേക്ഷണമാകണമെന്നില്ല. രാമൻ മേനോന് ഭാര്യയിലുണ്ടാകുന്ന അവിശ്വാസം നീങ്ങിയത് എന്നുള്ള തലക്കെട്ട് സംപ്രേക്ഷണമാകുന്നു. ഇങ്ങനെ നീട്ടി വലിച്ചെഴുതുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കഥയോട് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ബന്ധമുണ്ടായിരിക്കണമെന്നേ ഉള്ളൂ. എന്നാൽ ആഭ്യന്തരമായ ഈ ബന്ധം അല്ലെങ്കിൽ ഒരു ബന്ധം കൂടിയേ കഴിയൂ. കഥയിൽ കാണുന്ന ചില കാവ്യങ്ങൾ എടുത്തു പറയുക മാത്രം ചെയ്താൽ ബന്ധം സാധുവാകുകയില്ല. കഥയിൽ ഒരിടത്ത് ആരേക്കും എന്നോ എന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നോ ഉണ്ടെന്ന് വെച്ച് അതിന് കഥയുടെ അഭിധാനമാക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അന്നു ഞാൻ പറഞ്ഞതാണ് കഥാകർമ്മത്തിൽ തലക്കെട്ട് ഉചിതം തന്നെ. പക്ഷേ ഈ വാക്കുകൾ ആകസ്മികമായിട്ടാണ് കഥയിൽ പ്രയോഗിക്കപ്പെടുന്നതെങ്കിൽ അവയെ കഥാമുഖത്തിൽ പ്രതിഷ്ഠിക്കുവാൻ യാതൊരു കാരണവുമില്ല. കഥാകൗമുദിയിൽ ഇതാണ് വ്യത്യാസം. എന്നാൽ തലക്കെട്ടോടുകൂടിയ ഒരു കഥ കാണുന്നുണ്ട്. ഏതോ വ്യത്യാസത്തെക്കുറിച്ചാണ് കഥാകാരൻ പറയുവാൻ പോകുന്നതെന്ന് വായനക്കാർ പ്രതീക്ഷിക്കുന്നു. പക്ഷെ കഥ ഇതൊന്നുമല്ല. പേര് കേട്ട ഒരു CID ഇൻസ്പെക്ടറുടെ പരാക്രമമാണ് കഥാവിഷയം. കഥ കഴിഞ്ഞിട്ട് ഒരു ഫലശ്രുതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അവസാനം ഇതാണ്: തിരുവിതാംകൂർ പോലീസും ബ്രിട്ടീഷ് പോലീസും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്നൊരു കാവ്യം യഥാശിതമായി അനുബന്ധിച്ചിട്ടുണ്ട്. തലക്കെട്ട് അന്വേഷിച്ച് ഇനി അകലെയെങ്ങും പോകേണ്ടല്ലോ. ഇതാണ് വ്യത്യാസം. എന്നാകട്ടെ, പക്ഷേ ഇങ്ങനെയുള്ള തലക്കെട്ടുകൾ നിരർത്ഥങ്ങളാണെന്ന് പറയാതെ തരമില്ല. ദ സുപ്രീം നൈറ്റ് എന്നൊരു ടാഗോർ കഥയ്ക്ക് അത് ശ്രീമാൻ പുത്തേഴുത്ത് രാമൻ മേനോൻ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഞാൻ കൃതാർത്ഥനായി എന്നാണ്. തർജ്ജിമ കേവലം അപ്രകൃതമല്ലെന്നും കഥ വായിച്ചാൽ ബോധ്യമാവും. പക്ഷേ ഔചിത്യനിധിയായ ടാഗോർ സാഹചര്യത്തിലാണ് പ്രസ്തുത കഥയിൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. ആ പരമ രാത്രിക്കാണ്, അല്ലാതെ എൻ്റെ കൃതാർത്ഥതയ്ക്കല്ല കഥയിൽ പ്രമാണ്യം. തന്മൂലം ടാഗോർ കൽപ്പിച്ചിരിക്കുന്ന അഭിധാനമാണ് കൂടുതൽ സംഗതമായിട്ടുള്ളത്. തലക്കെട്ടിൻ്റെ അധികാരം ക്ലിപ്തമായി പറയാൻ പ്രയാസമാണ്. അത് മിക്കവാറും കഥയുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. കഥാബീജം സംഭവപ്രധാനമാണെങ്കിൽ തലക്കെട്ടും സംഭവ സൂചകമായിരിക്കും. ഞാൻ വീട്ടിലേക്ക് പോകുന്നു എന്നാണ് ടാഗോർ ഒരു കഥയെ നാമകരണം ചെയ്തിരിക്കുന്നത്. ഈ കഥയിൽ വീട്ടിലേക്ക് പോവുക എന്ന സംഭവത്തിന് സർവപ്രധാന്യമുള്ളത് കൊണ്ട് തലക്കെട്ട് ഉചിതം തന്നെ. പാത്രപ്രധാനമായ കഥയാകട്ടെ പാത്രത്തിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടണം. കാബൂലിവാല എന്ന കഥയിൽ കാബൂൾക്കാരനായ ആ കച്ചവടക്കാരനാണ് പ്രധാന പുരുഷൻ. അയാളുടെ ആ പുത്രി വാത്സല്യമാണ് കഥാകാരൻ പ്രകാശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. തന്മൂലം കഥയുടെ പേർ എല്ലാം കൊണ്ട് സമീചീനം തന്നെ. ഇപ്രകാരം തന്നെ തപാൽ മാസ്റ്റർ, ജ്യേഷ്ഠ സഹോദരി ഇത്യാദി കഥകളും പാത്രപ്രധാനങ്ങളായതുകൊണ്ട് പ്രധാന പാത്രത്തിൻ്റെ പേർ ടാഗോർ അവയ്ക്ക് നൽകിയിരിക്കുന്നു. മൂന്നാമതൊരു കൂട്ടം കഥയിൽ പ്രതിപാദ്യ വസ്തുതയാണ് തലക്കെട്ട് ആധാരപ്രദം. ടാഗോറിൻ്റെ നിധി സൂക്ഷിപ്പാൻ ഏൽപ്പിച്ച മുതലായ കഥകളിൽ വസ്തു ആരോ കഥയിലും മുഖസ്ഥാനത്തെ അലങ്കരിക്കുന്നു. അവളുടെ പുഞ്ചിരി എന്ന കഥയിൽ അവളുടെ പുഞ്ചിരിക്കാണ് പ്രാധാന്യം. തന്മൂലം തലക്കെട്ട് ഏറ്റം സുമിചിതം തന്നെ. ഒരു സാഹചര്യമാണ് കഥയിൽ സുചിതമായിരിക്കുന്നത് എന്ന് വിചാരിക്കുക. എന്നാൽ ആ സാഹചര്യത്തിൻ്റെ പ്രധാനാംശമായിരിക്കും തലക്കെട്ടായി സൂചിപ്പിക്കുക. അർദ്ധരാത്രി, ശുദ്ധപാഷാണം ഇത്യാദി കഥകൾ സുജാതങ്ങളാണല്ലോ. വേറെ ചില തലക്കെട്ടുകൾ വെറും വികൃതിക്കെട്ടുകളാണ്. പ്രതിപാദ്യ വസ്തു ആസകലം വിനോദമാണെന്നു കാണിപ്പാനാണ് ഇത്തരം തലക്കെട്ടുകൾ അംഗീകരിക്കപ്പെടുന്നത്. ഇങ്ങനെ കഥാബീജങ്ങളിൽ ഏതെല്ലാം ഇനങ്ങളുണ്ടോ ആ ഇനങ്ങളെല്ലാം തലക്കെട്ടുകളിലും കാണാവുന്നതാണ്. കഥാബീജത്തെയാണ് ഓരോ തലക്കെട്ടും പരാമർശിക്കേണ്ടത്. കഥ വായിച്ചു കഴിയുമ്പോൾ തലക്കെട്ടിൻ്റെ ഔചിത്യം തികച്ചും ബോധ്യപ്പെടണം. അഭിധാനം കഥാകർമ്മ സൂചനമായിരിക്കണമെങ്കിലും കഥയുടെ രൂപത്തെ മുൻകൂട്ടി പ്രഖ്യാപനം ചെയ്താൽ ജിജ്ഞാസ നശിച്ചു പോകും. ഒരു മുതല നായാട്ട് എന്ന കഥ പലരും വായിച്ചിട്ടുണ്ടല്ലോ. അത് ഒന്നാം തരം കഥയാണ്. നായാട്ടിൽ ബ്രഹ്മമുള്ളവർക്കും ഇല്ലാത്തവർക്കും അത് ഒന്നുപോലെ ആസ്വാദകരമാണ്. പക്ഷേ തലക്കെട്ട് ജിജ്ഞാസാ പോഷണത്തിന് പര്യാപ്തമല്ല. തലക്കെട്ടാണല്ലോ വായനക്കാരൻ്റെ ദൃഷ്ടിയിൽ ആദ്യം പെടുക. ഒരു മുതല നായാട്ട് എന്ന് കാണുമ്പോൾ നായാട്ടിൽ ഭ്രമമില്ലാത്ത ആൾ, ഹേ ഇത് നായാട്ടുകാര്യമാണ്, നമുക്കിവിടെ കാര്യമില്ല എന്ന് പറഞ്ഞ് കഥ വായിക്കാതെ വിട്ടുകളയുവാൻ ഇടയുണ്ട്. വിട്ടുകളയുന്നത് കൊണ്ടുള്ള നഷ്ടം വായനക്കാരന് തന്നെ സംശയമില്ല. പക്ഷേ തലക്കെട്ടിൻ്റെ അസാമർഥ്യം കൊണ്ട് വായനക്കാരിൽ ഒരാൾ പോലും അകന്നു പോകരുത്. ഒരു ന്യൂനതയല്ലേ ഇപ്രകാരം തന്നെ? ഒരു സിംഹവേട്ട, ഒരു നായാട്ട് എന്നിങ്ങനെയുള്ള അഭിധാനങ്ങളും തീരെ പച്ചയാണെന്ന് സമ്മതിച്ചേ കഴിയൂ. വായനക്കാരൻ്റെ ജിജ്ഞാസയ്ക്ക് ലേപം വരുത്തുന്ന പച്ച പരമാർത്ഥങ്ങളായ തലക്കെട്ടുകൾ ഉപേക്ഷിക്കുകയാണ് നല്ലത്. ചില ചെറുകഥാകൃത്തുക്കൾ കഥാമർമ്മത്തെ സൂചിപ്പിക്കുന്നതിന് പകരം അത് വിളിച്ചു പറഞ്ഞ് കൃതകൃത്യരാക്കാറുണ്ട്. രണ്ടുപേരും ജീവിച്ചു എന്നൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട്. മൃതരാണെന്ന് ഒട്ടുനാൾ വിശ്വസിക്കപ്പെട്ടിരുന്ന രണ്ടു പേർ പുനർജീവിക്കുന്നതാണ് കഥാവസ്തു. എന്നാൽ രണ്ടുപേരും ജീവിച്ചു എന്ന തലക്കെട്ട് കണ്ടതിന് ശേഷമാണല്ലോ നാം കഥ വായിക്കുവാൻ തുടങ്ങുന്നത്. ഏത് നിമിത്തം അവർ രണ്ടുപേരും മരിച്ചു എന്നുള്ള വിശ്വാസവും തർജ്ജനായ സ്തേപവും നമുക്ക് ഉണ്ടാകുന്നില്ല. മേൽവിലാസം മാറി എന്നൊരു കഥയുണ്ട്. രണ്ടു കത്തുകളുടെ മേൽവിലാസം എഴുതിയതിലുള്ള തെറ്റുകൊണ്ട് വന്നുകൂടിയ കുഴപ്പങ്ങളാണ് പ്രതിപാദ വസ്തു. പക്ഷേ കഥാമർമ്മം തലക്കെട്ടിൽ നിന്നും വായനക്കാരൻ ഗ്രഹിച്ചിരിക്കുക കൊണ്ട് കഥാപാരായണത്തിൽ ജിജ്ഞാസ പുപ്തപ്രായമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. കാരണമായ ഒരു ഭയപ്പാട് എന്നൊരു കഥയിൽ വായനക്കാരന് ആദ്യം ഭയം തോന്നുകയും പിന്നീട് അയാൾ ഭയത്തിൽ നിന്നും മുക്തനാകുകയും ചെയ്യണമെന്നായിരിക്കുമല്ലോ കഥാകൃത്തിൻ്റെ ഉദ്ദേശം. പക്ഷേ തലക്കെട്ടിൽ നിന്ന് ഭയപ്പാട് അകാരണമാണെന്ന് ഊഹ്യമായതുകൊണ്ട് വായനക്കാരന് ഭയമാകട്ടെ തന്നിവാരണത്തിലുള്ള നിർവൃതിയാകട്ടെ ഉണ്ടാകുന്നില്ല. ഏതന്മൂലം തലക്കെട്ട് കേവല വാജ്യമായിരിക്കുന്നതെന്നും കഥാമർമ്മത്തെ കാലേ കൂട്ടി വിളിച്ചു പറയുന്നത് ജിജ്ഞാസോപശനത്തിനും രസഹാനിക്കും ഹേതുവായി തീരുമെന്നും സുന്ദരാം സന്ധിത്തം. തലക്കെട്ട് കഥയുടെ ധ്വനി മാത്രമാണെന്ന് സിദ്ധിച്ചു കഴിഞ്ഞു. ഇതിൽ നിന്നും വേറൊരു കാര്യം കൂടി അനുമന്ധ്യമത്രേ. എന്തെന്ന് വെച്ചാൽ കഥയുടെ ന്യൂനത തലക്കെട്ടിൽ നിന്നും നമുക്ക് പലപ്പോഴും ഊഹിക്കുവാൻ കഴിയും. ചില കലാകാരന്മാർ എന്തു പേരാണ് കഥയ്ക്ക് നൽകേണ്ടതെന്ന് തീർച്ചപ്പെടുത്തുവാൻ കഴിയാതെ പരമാനങ്ങൾ ഘടിപ്പിക്കാറുണ്ട്. അതോ ഇതോ എന്നുള്ള സംശയം കഥാകാരൻ തന്നെ പ്രദർശിപ്പിക്കുന്നു. നാമകരണത്തിനുള്ള ഈ സംശയ പ്രകടനം കഥയുടെ ഏകാഗ്രതയെ സംശയ കോടതി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. കാലം സകലവും തെളിയിക്കും. അഥവാ സ്ത്രീകളെ വിശ്വസിക്കുകയോ എന്നൊരു കഥാകൗമുദിയിൽ കാണുവാനുണ്ട്. ഈ കഥയിൽ കാലത്തിൻ്റെ സത്യസന്ധതയ്ക്കോ സ്ത്രീകളുടെ വിശ്വസതയ്ക്കോ ഏതിനാണോ പ്രാധാന്യമെന്ന് കഥാകാരൻ തന്നെ നിർണയിക്കുവാൻ കഴിഞ്ഞിട്ടില്ലെന്ന് വരുന്നു. കഥയുടെ ഏകാഗ്രത സംശയഗ്രസ്തമാണെന്ന് താല്പര്യം. ലക്ഷ്മിക്കുട്ടി അല്ലെങ്കിൽ കഥയുടെ കഥ എന്ന തലക്കെട്ടോടു കൂടിയ ഒരു കഥ കഥാരത്നമാല ദ്വിതീയഷ്ടകത്തിൽ കാണുവാനുണ്ട്. ഈ കഥയിൽ ലക്ഷ്മിക്കുട്ടിയുടെ സ്വഭാവത്തിനാണോ അല്ലെങ്കിൽ കഥ എഴുതുവാനുള്ള സംരംഭത്തിനാണോ പ്രമുഖ്യമെന്ന് പരിനിഷ്ഠിതമായി പറയുവാൻ പ്രയാസമാണ്. സരസമായ ഒരു കഥാവസ്തു സൃഷ്ടിക്കുവാൻ കഥാരചന പ്രസക്തമായ ലക്ഷ്മിക്കുട്ടി ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഈ ചെറുകഥയിൽ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കഥയുടെ കഥ എന്ന അപരാഭിധാനം അതിന് ലംബമായത്. പക്ഷേ ലക്ഷ്മിക്കുട്ടിയുടെ ചാരിത്ര ശ്രദ്ധയും ഈ കഥയിൽ നിന്ന് വെളിപ്പെടുന്നു. രണ്ടു ചെറുകഥയിൽ പ്രതിപാദിക്കേണ്ട സംഗതികളാണ് ഈ ഒരു കഥയിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. തന്മൂലം ഏകാഗ്രത ഭഗ്നമായി പോയിരിക്കുന്നു. ഈ പരമാർത്ഥം കഥാകാരൻ തന്നെ അറിഞ്ഞിട്ടില്ലെന്നുള്ളത് ലക്ഷ്മിക്കുട്ടി അഥവാ ഒരു കഥയുടെ കഥ എന്ന തലക്കെട്ടിന് ഉത്തമ സാക്ഷ്യമാണ്. ചില തലക്കെട്ടുകൾ വൃത്താന്ത പത്രത്തിലെ ഉപരിവാചകങ്ങളെ പോലെയാണ്. മെക്സിക്കോയിൽ ഭൂകമ്പം, മഹാത്മാഗാന്ധി ജയിൽ, ചൈനയിൽ ജലപ്രവാളം ഇത്യാദി വാചകങ്ങൾ വായനക്കാരുടെ ശ്രദ്ധയെ ആകർഷിക്കുവാൻ പര്യാപ്തമാണെങ്കിലും അവയ്ക്ക് സാഹിത്യത്തിൽ സ്ഥാനം കൽപ്പിക്കാവുന്നതല്ല. മറ്റു ചില തലക്കെട്ടുകൾ കഥാകാരൻ്റെ ഔദ്യത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രക്ഷോഭകരമായ ഒരു സംഭവം എന്നാണ് ഒരു കഥ ഒരു ചെറുകഥയുടെ അഭിധാനമെന്നിരിക്കട്ടെ. അതിൻ്റെ അർത്ഥം വായനക്കാരൻ്റെ ചേതോ വികാരങ്ങളെ കഥാകാരന് നിയന്ത്രിക്കുവാൻ കഴിയുമെന്നാണ്. ഞാൻ എഴുതുന്നത് വായിച്ചാൽ വായനക്കാർ ക്ഷോഭിക്കാതിരിക്കുകയില്ല. ഈ സംഭവത്തെ പ്രക്ഷോഭകരമാവണ്ണം വർണ്ണിക്കുവാൻ ഞാൻ സമർത്ഥനാണ് എന്നുള്ള ആത്മപ്രസംഗമാണ് പ്രസ്തുതാഭിതയിൽ നിന്നും വെളിവാക്കുന്നത്. അപ്രകാരം തന്നെ രസകരമായ ഒരു ഘട്ടം, ഭയങ്കരമായൊരു കൊലപാതകം എന്നിങ്ങനെയുള്ള അഭിധാനങ്ങളും വായനക്കാരനെ രസിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുവാനുള്ള പാഠവും തനിക്കുണ്ടെന്ന് കലാകാരൻ ചെയ്യുകയല്ലേ ചെയ്യുന്നത്. പ്രസ്തുത ഘട്ടം വായനക്കാരന് രസകരമാണോ? കൊലപാതകത്തെക്കുറിച്ചുള്ള വർണ്ണന ഭയങ്കരമാണോ എന്നോ കഥാകാരൻ എങ്ങനെ അറിഞ്ഞു? അത് തീർച്ചപ്പെടുത്തേണ്ടത് വായനക്കാരനല്ലേ. ഞാൻ നിങ്ങളെ രസിപ്പിക്കുവാൻ പോവുകയാണ് എന്ന് കഥാകാരൻ പറഞ്ഞാൽ, ഇല്ല എനിക്ക് രസിക്കുവാൻ മനസ്സില്ല എന്ന് വായനക്കാരൻ മഷ്ടമുഷ്ടി പിടിച്ചേക്കാം. ഇനിയും ചില തലക്കെട്ടുകളുണ്ട്. അവ എന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കഥാകാരൻ്റെ ബാലിശബുദ്ധി മാത്രമാണ്. പ്രാസപ്രയോഗമാണ്, അത് തീർച്ചപ്പെടുത്തേണ്ടത് വായനക്കാരനല്ലേ. ഞാൻ നിങ്ങളെ രസിപ്പിക്കുവാൻ പോവുകയാണ് എന്ന് കഥാകാരൻ പറഞ്ഞാൽ, ഇല്ല എനിക്ക് രസിക്കുവാൻ മനസ്സില്ല എന്ന് വായനക്കാരൻ മഷ്ടമുഷ്ടി പിടിച്ചേക്കാം. ഇനിയും ചില തലക്കെട്ടുകളുണ്ട്. അവ എന്തെങ്കിലും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് കഥാകാരൻ്റെ ബാലിശബുദ്ധി മാത്രമാണ്. പ്രാസപ്രയോഗമാണ് ഈ ദൃശ്യാഭിധാനങ്ങളിൽ മുഖ്യമായി ദീക്ഷിച്ചിരിക്കുന്നത്. മന്നൻ്റെ കന്നത്തം, കോമൻ്റെ കേമത്വം, ദേവിയുടെ ഭാവി ഇത്യാദി പ്രയോഗങ്ങൾ ഗദ്യത്തിൽ ബാലിശമാണെന്നു കഥാകാരന്മാർ മനസ്സിലാക്കിയാൽ നന്ന്. ഈ വക ന്യൂനതകളെക്കുറിച്ച് ഇനിയും ഉപന്യസിക്കേണ്ടതില്ല. നിസാര സംഗതികളിൽ പോലും കഥാകൃത്ത് എത്രമാത്രം ശ്രദ്ധാലുവായിരിക്കണമെന്നാണ് ഈ അധ്യായത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഒരു കഥയെ നാം ഓർമ്മിക്കുന്നത് അഭിധാന മാർഗേണത്ര അഭിധാനം താരതമ്യേന നിസാരമാണെങ്കിലും അത് നമ്മുടെ സ്മരണയിൽ സദാ നിലനിൽക്കുന്ന ഒന്നാണ്. അത് സമുചിതവും നിർദോഷവുമായിരിക്കുമെന്ന് പറയുന്നതിൽ അസാംഗത്യമുണ്ടോ? നിസാര സംഗതികളാണ് മഹത്തരമായ ഫലത്തെ ഉളവാക്കുന്നത്. മഹത്തരമായ ഫലം നിസാരംഗതിയല്ലോ. നന്ദി.